പ്രൈസ് ദ ലോർഡ്. യഹോവയുടെ സംഘടിത നാമങ്ങളിൽ അടുത്തതായി നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് പുസ്തകം 15:26. പുറപ്പാട് പുസ്തകം 15:26. എക്സോഡസ് ചാപ്റ്റർ 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സൗഖ്യമാക്കുന്ന യഹോവ, യഹോവ റാഫ. റാഫ ഈസ് എ ഹീബ്രു വേർഡ് മീനിങ് ഗോഡ് ഹു ഹീൽസ് ഓർ ടു റീസ്റ്റോർ. ഒരിക്കൽ കേരളത്തിൽ ഒരു സംഗീതജ്ഞൻ കച്ചേരി നടത്തുവാനായി സമ്മതിച്ചിരുന്നു. രോഗം മൂലം അദ്ദേഹം ഭാരപ്പെട്ടപ്പോൾ നേരത്തെ ഏറ്റ പരിപാടി റദ്ദാക്കാനും കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി പരിപാടിയുടെ ദിവസം അദ്ദേഹം സ്റ്റേജിലെത്തി. ബലഹീനതകളിൽ ബലവാനിൽ ആശ്രയിക്കുന്ന ആ പ്രാർത്ഥനാ മനുഷ്യൻ പരിപാടി നടത്താൻ എത്തിയപ്പോൾ ആദ്യം അവരോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, പഴയതുപോലെ പാടാൻ എനിക്ക് ഒക്കുമോ എന്നറിയുകയില്ല. പിഴവ് വന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സൗഖ്യദായകനായ യഹോവയിൽ ആശ്രയിച്ച് യഹോവയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ കച്ചേരി തുടങ്ങട്ടെ. സ്തുതിയാലും സ്തോത്രത്താലും ജയം നേടിയ അദ്ദേഹത്തിന്റെ അലൗകികമായ സംഗീതധാര കേട്ട് ജനം അമ്പരന്നു. പങ്കെടുത്ത പലരും ആ സൗഖ്യദായകനിൽ വിശ്വസിച്ചതിനാൽ കച്ചേരി തീർന്നപ്പോഴേക്കും യഹോവ റാഫ എന്ന് അവരും മനസ്സിലാക്കി. യഹോവ സൗഖ്യദായകനായി നമ്മുടെ അടുക്കൽ എത്തണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് പുറപ്പാട് 15:26 നാം കണ്ടത്. ഒന്നാമത്, യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. രണ്ടാമത്, അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. മൂന്ന്, അവന്റെ വിധികൾ പ്രമാണിക്കണം. മരുഭൂമിയിലെ അനുഭവത്തിലാകുമ്പോൾ ദൈവം നടത്തിയ വഴികൾ, ലഭിച്ച നന്മകൾ മറന്നുപോയാൽ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ കഴിയാതെ പിറുപിറുക്കുന്നവരായി മാറുന്നു. ഏത് പ്രതികൂലത്തിലും പിറുപിറുക്കാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് മോശയ്ക്കാണെന്ന് ചെങ്കടൽ പ്രയാണം കഴിഞ്ഞപ്പോൾ ജനം മനസ്സിലാക്കി. ജനം തന്നെ നമുക്ക് കാട്ടിത്തന്നു. കാരണം അവരെല്ലാം പിറുപിറുത്തപ്പോഴും മോശ ഒരു വാക്കുപോലും ദൈവത്തിനെതിരായി സംസാരിച്ചില്ല. ചെങ്കടൽ കടന്ന ജനം പാടി സ്തുതിച്ചവരാണ്. എന്നാൽ ശൂർ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർ വെള്ളത്തിനായി ആഗ്രഹിച്ചു. 3 ദിവസം വെള്ളത്തിനായി അവർ അലഞ്ഞു. കിട്ടിയതോ കയ്പ് നീർ മാത്രം. ദൈവിക ശക്തി ചെങ്കടലിൽ കണ്ടവർ പിറുപിറുക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ അത്ഭുതം അവിടെ നടക്കുമായിരുന്നു. മിസ്രയീമ്യർക്ക് വന്ന ബാധകളൊന്നും അവർക്ക് വരാതെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞ ദൈവത്തിന്, ചെങ്കടൽ കടത്തിയവന് ഇപ്പോഴും അവരുടെ മുമ്പിലുള്ള മാറായ മാറ്റാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചില്ല. നാമം പലപ്പോഴും ഇങ്ങനല്ലേ, പലതും നമുക്ക് ദൈവം തരും. അടുത്ത സെക്കൻഡിൽ ഒരു പ്രശ്നം വന്നാൽ നാമും ഈ മിസ്രയീമ്യരെ പോലെ പിറുപിറുക്കുന്നവരായി തീരുമോ, അതോ മോശയെ പോലെ പ്രാർത്ഥിക്കുന്നവനാകുമോ? മാറായ മധുരമാക്കിയവൻ മാറായ മധുരമാക്കിയ കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവർ പിറുപിറുത്തിട്ടും മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനാൽ ആ മാറായ അവൻ മധുരമാക്കി കൊടുത്തു. വിശ്വാസ ജീവിതത്തിൽ നമുക്കും മരുഭൂമി കടക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. നമ്മുടെ വാക്കുകളാൽ, നമ്മുടെ പ്രവൃത്തികളാൽ ദൈവത്തെ വേദനിപ്പിക്കുന്നവരാകാതെ മോശയെപ്പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്കും കഴിയണേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. സൗഖ്യദായകൻ നൽകിയ വിവിധ സൗഖ്യങ്ങളെക്കുറിച്ച്, യഹോവ റാഫയായി നമുക്ക് നൽകിയ സൗഖ്യങ്ങളെക്കുറിച്ച് നമുക്കിന്നൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, പിന്മാറ്റത്തിൽ നിന്നുള്ള സൗഖ്യം. പിന്മാറ്റക്കാർക്ക് യഹോവ റാഫയായി വെളിപ്പെടുന്നു. നാവ് കടിഞ്ഞാണില്ലാത്തതായാൽ സംസാരവും അഹങ്കാരത്തോടുകൂടെയുള്ളതാകും. അഹങ്കാരത്തോടെ യഹോവയുടെ വഴിയെ വിമർശിച്ച് വേദനിപ്പിച്ച് സംസാരിക്കുന്നവർക്ക്, പിന്മാറ്റക്കാർക്ക് യഹോവയിൽ നിന്ന് ശിക്ഷ ലഭിക്കും. യെശയ്യാ 19:22 പറയുന്നു, യഹോവ മിസ്രയീമിനെ അടിക്കും, അടിച്ചിട്ട് അവനെ വീണ്ടും അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയിങ്കലേക്ക് തിരിയും, അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അഹങ്കാരത്തിന്റെ എതിർപദമാണ് വിനയം. മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യമാനും വിനയാന്യതനും ആയിരുന്നു. യഹോവയുടെ ഈ പ്രിയപ്പെട്ടവനെ കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ അഹങ്കാരത്തോടെ മിര്യാമും അഹരോനും വിമർശിച്ചു. മോശമുഖാന്തരം ദൈവം സംസാരിച്ചിട്ടുള്ളോ, മോശമുഖാന്തരം മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളോ, ഞങ്ങൾ മുഖാന്തരവും സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ നിഗള ശബ്ദം, അഹങ്കാരത്തിന്റെ ശബ്ദം യഹോവ കേട്ടു. സംഖ്യ 12:9 യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, മിറിയം കുഷ്ഠരോഗിയായി മാറിയെന്ന് കാണാം. തന്നെ വിമർശിച്ചതിന് കിട്ടിയ ശിക്ഷ എന്ന് പറയാതെ, അതിൽ സന്തോഷിക്കാതെ മോശ വിവരമറിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ആ അഹങ്കാരത്തിന്റെ ശിക്ഷയായി 7 ദിവസം പാളയത്തിന് അപ്പുറത്ത് അവളെ ആക്കുകയും കുഷ്ഠത്താൽ അടികൊടുത്തവളെ യഹോവ തന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ഏറ്റവും സൗമ്യനും വിനയാന്യതനുമായവന്റെ പ്രാർത്ഥന കേട്ട് മാത്രമാണ് യഹോവ അവളെ സൗഖ്യമാക്കിയത്. ഹോശേയ 14:4 പറയുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുമെന്ന്. ആ സൗഖ്യപ്രാപ്തിക്കായി നാം ചെയ്യേണ്ടത് എന്താണ്? 1, നമ്മുടെ അകൃത്യമാണ് അതിന്റെ കാരണമെന്ന് മനസ്സിലാക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികളിൽ നിങ്ങളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായി അത് ദൈവത്തോട് സമ്മതിക്കുക. ഞാനും നിങ്ങളും തെറ്റ് ചെയ്തിട്ട് അത് ഒളിച്ചു വെക്കുന്നവരായിട്ടല്ല. കർത്താവേ, എന്റെ അകൃത്യത്തെ എന്നോട് ക്ഷമിക്കണമെന്ന് നമുക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. 2, ആ താഴ്മയുടെ മനോഭാവത്തോടുകൂടി അവന്റെ അടുക്കൽ മടങ്ങിച്ചെല്ലണം. 3, കൃപയാൽ സകല അകൃത്യങ്ങളും ക്ഷമിച്ച് സ്വീകരിക്കണമേ എന്നവനോട് അപേക്ഷിക്കാം. 4, അധരാർപ്പണ ശബ്ദം ശക്തമായി മുഴക്കുക. മാനസാന്തരപ്പെട്ടവർ പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പിന്മാറ്റത്തിൽ നിന്നുള്ള സൗഖ്യം പ്രാപിക്കണം. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, മാനസാന്തരപ്പെട്ടവർ പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പിന്മാറ്റത്തിൽ നിന്നുള്ള സൗഖ്യം പ്രാപിക്കുവാൻ തയ്യാറാകുക. 2, നുറുങ്ങിയ ഹൃദയത്തിന് സൗഖ്യം. സങ്കീർത്തനം 147:3, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. മാർക്കോസ് 2:16-17 വാക്യങ്ങളിൽ അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടി തിന്ന് കുടിക്കുന്നത് എന്ത് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചത് കേട്ട് യേശു പറയുന്നത് ശ്രദ്ധിക്കുക, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന്. അതിനാൽ മനം തകർന്നവരുടെ അടുക്കൽ എത്തുമ്പോൾ മുറിവ് മാറ്റാൻ നിങ്ങളുടെ കൈവശം വല്ലതുമുണ്ടാകണം. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമേ നുറുങ്ങിയ ഹൃദയത്തിന് സൗഖ്യം തരുന്ന ഒരു നല്ല വൈദ്യനുണ്ട് ഗിലയാദിലെന്ന് പറയുവാൻ കഴിയുള്ളൂ. യഹോവ എത്രയാ വൈദ്യൻ, ചെല്ലാം നമുക്ക് അവന്റെ പാദാന്തികം എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പത്രോസും യോഹന്നാനും അവനെ ദേവാലയത്തിന്റെ വാതുക്കൽ ഇരുന്നവനെ എഴുന്നേൽപ്പിച്ചതുപോലെ മറ്റുള്ളവരോട് ധൈര്യത്തോടെ ഈ വൈദ്യനെ കുറിച്ച്, ഈ യേശുവിന്റെ നാമത്തെക്കുറിച്ച് പറയുവാൻ നമുക്കും കഴിയണം. കഴിയുമോ? മൂന്നാമതായി, എണ്ണ പുരട്ടിയുള്ള ചികിത്സ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചവർ, മുറിവും ചതവും പഴുത്ത വ്രണവും ഞെക്കി കഴുകാത്തവരുമാണ്, പിന്മാറ്റം സംഭവിച്ചവരുമാണ്. ഇങ്ങനെയുള്ളവർക്കാണ് എണ്ണ പുരട്ടിയുള്ള ചികിത്സയും സംരക്ഷണവും ആവശ്യം. ലൂക്കോസ് 10:30-34 വരെയുള്ള ഭാഗത്ത് എറുസലേമിൽ പാർക്കേണ്ടവൻ എരിഹോവിലേക്ക് പോയതിന്റെ അനന്തര ഫലം കണ്ടു. അവനെ മുറിവേൽപ്പിച്ച കൊള്ളക്കാർ അർദ്ധപ്രാണനായി അവനെ വിട്ടേച്ചു പോയി. ആ വഴി വന്ന പുരോഹിതനോ ലേവ്യനോ അവനെ സംരക്ഷിപ്പാൻ തയ്യാറായില്ല. എന്നാൽ നല്ല ശമരിയക്കാരൻ ഒന്നാമതായി നിരാലംബനായവന്റെ അടുക്കലെത്തി അവന്റെ അവസ്ഥ മനസ്സിലാക്കി. രണ്ടാമതായി അവന്റെ അവസ്ഥ മനസ്സിലാക്കി. മൂന്നാമതായി മനസ്സലിഞ്ഞു. നാലാമതായി എണ്ണയും മീഞ്ഞും എടുത്ത് മുറിവുകൾ കെട്ടി. അഞ്ചാമതായി വാഹനത്തിൽ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു. എല്ലാവരും തള്ളിക്കളഞ്ഞ വഴിതെറ്റി യാത്ര ചെയ്തവനെ കണ്ട് മനസ്സലിഞ്ഞ് തന്റെ കൈവശം ഉള്ളത് വെച്ച് പ്രഥമ ശുശ്രൂഷ ചെയ്യുകയും അവനെ എത്തേണ്ടുന്നിടത്ത് എത്തിക്കുകയും ചെയ്ത ഈ ശമരിയക്കാരൻ ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് എണ്ണയും മീഞ്ഞും എടുത്ത് മുറിവുകൾ കെട്ടുവാൻ നിന്റെ കയ്യിൽ ഉണ്ടോ? മുറിവ് കെട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലും എന്തെങ്കിലും ആവശ്യമാണ്. അടുത്തതായി യേശുവിന്റെ നാമം, സൗഖ്യനാമം. അപ്പോസ്തല പ്രവൃത്തി 3:1-10 വരെയുള്ള ഭാഗത്ത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ ഭിക്ഷയാചിക്കുവാൻ പ്രായമായപ്പോൾ ദേവാലയ വാതുക്കൾ കൊണ്ടിരുത്തി എന്ന് കാണും. കൊണ്ടുവന്നവർക്കും വീട്ടുകാർക്കും അവനൊരാദായ മാർഗം മാത്രം. അവന്റെ ഭാരത്തെ ആരും കണ്ടില്ല. ആലയത്തിനകത്തേക്ക് പോകുന്നവർ സൗഖ്യദായകനെ പറ്റി അവനോട് പറഞ്ഞുമില്ല. ആരാധകരോട് വചനം പറയുന്നവരും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെപ്പറ്റി പ്രസ്താവിച്ചില്ല. അവൻ ഒരു ദിവസം പോലും ആ നാമത്തിന്റെ ശക്തിയെക്കുറിച്ച് കേട്ടില്ല. എന്നാൽ അവിടെ വന്ന പത്രോസും യോഹന്നാനും അവനോട് ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. ദേവാലയത്തിനകത്ത് ആരാധകരോട് വചനം പറയുന്ന ആരും ഈ നാമത്തെക്കുറിച്ച് മാത്രം പറഞ്ഞില്ല. അവരാരും അവനോട് ഞങ്ങളെ നോക്കുക, ഞങ്ങളുടെ കയ്യിലുള്ളത് തരാമെന്ന് പറഞ്ഞുമില്ല. കാരണം അവരുടെ കയ്യിൽ യേശുവിന്റെ നാമം ഇല്ലായിരുന്നു. എന്നാൽ പത്രോസും യോഹന്നാനും അവനോട് പറഞ്ഞത്, പൊന്നും വെള്ളിയും മറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തിൽ നീ നടക്കുക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. കൈ നീട്ടി അവനെ എഴുന്നേൽപ്പിച്ചു. കൈ നീട്ടുവാനും എഴുന്നേൽപ്പിക്കുവാനും ആത്മീയ വ്യാപാരമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആ ശക്തനാമം അവരുപയോഗിച്ചപ്പോൾ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. തനിക്ക് ലഭിച്ച സൗഖ്യം മൂലം അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. നടക്കാൻ കഴിയാതെ ഇരിക്കുന്നവന് ഒരുവന് മാത്രമേ നടന്നതിന്റെ എഴുന്നേറ്റതിന്റെ മഹത്വം മനസ്സിലാകുകയുള്ളൂ. യഹോവ റാഫ എന്ന് അവൻ അറിഞ്ഞു. അറിഞ്ഞവന്റെ സന്തോഷം വർണ്ണനാതീതമാണ്. അതെ, അവൻ ഇന്നും എന്നും പ്രവർത്തിക്കുന്നവനാണ്. എന്നെയും നിന്നെയും സൗഖ്യമാക്കുവാൻ മതിയായവനാണ് അവൻ. ഈ നാമം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. ആ ശക്തനാമം യഹോവ റാഫ എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയണം. അതിനായി ദൈവം നമ്മളെ ശക്തിയുള്ളവരാക്കട്ടെ. ഒന്നാമതായി യഹോവ റാഫായായി നമ്മുടെ നടുവിൽ പ്രവർത്തിച്ചത് പിന്മാറ്റത്തിൽ നിന്നുള്ള സൗഖ്യം, പിന്മാറ്റക്കാർക്ക് സൗഖ്യം നൽകി അവൻ യഹോവ റാഫായാൻ തെളിയിച്ചു. രണ്ടാമതായി മുറിഞ്ഞ ഹൃദയങ്ങൾക്ക് അവൻ സൗഖ്യം നൽകി. മൂന്നാമതായി യേശുവിന്റെ നാമം സൗഖ്യനാമമെന്ന് പത്രോസി യോഹന്നാന് തെളിയിച്ച കാര്യം. ഈ സംഭവങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചത്. യേശുവിന്റെ നാമം ശക്തനാമം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം അടുത്തിരിക്കിയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സൗഖ്യദായകനായ നിന്റെ നാമം അറിഞ്ഞ് നിന്നോടടുത്തെത്തി ശാരീരിക മാനസിക സൗഖ്യം ആർജിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ കൃപ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ടു പോവുകയും യാക്കോവിന്റെ ദൈവത്തിന് സ്തുതി പാടുവാനും ഞങ്ങളെ സഹായിക്കണമേ. യഹോവ റാഫയായി ആ നാമം ശക്തനാമമായി ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ ദയക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.